പാഠം പത്ത്. തീർത്ഥാടകയായ സഭ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. അടിമത്തത്തിന്റെ ദുരിതങ്ങളിൽ നിന്നും ദൈവം തന്റെ ശക്തമായ കരങ്ങളാൽ മോചനം നൽകിയതിന്റെ ഓർമ്മ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. തിടുക്കത്തിൽ പെസഹാ ഭക്ഷണവും കഴിച്ച് വാഗ്ദത്ത നാടായ കാനാൻ ദേശം ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നു. കടലിന്റെ നടുവിൽ കൂടി സർവശക്തൻ അവർക്ക് വഴിയൊരുക്കി. പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരോടൊത്തുണ്ടായിരുന്നു. മന്നായും കാടപക്ഷിയും ദാഹജലവും നൽകിയും ദൈവം അവരെ പരിപാലിച്ചു. മോശയുടെയും ജോഷുവയുടെയും നേതൃത്വത്തിൽ ഇസ്രായേൽ മുന്നോട്ടു നീങ്ങി ഒരു തീർത്ഥാടനമായി കാനാൻ എന്ന വാഗ്ദത്ത നാട്ടിലേക്ക്. കാനാൻ ദേശം, ദൈവരാജ്യത്തിന്റെ പ്രതിരൂപം. തേനും പാലും ഒഴുകുന്ന ഒരു നാട് അബ്രാഹത്തിന്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് ദൈവം അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു. പുറപ്പാടിന്റെ ലക്ഷ്യമായി അവിടുന്ന് മോശയോട് അരുൾ ചെയ്തതും ഈ കാനാൻ ദേശം തന്നെയാണ്. ഇസ്രായേൽ ജനം ഈ വാഗ്ദാന ഭൂമിയിൽ എത്തിച്ചേരുന്നത് വളരെ ക്ലേശകരമായ ഒരു യാത്രയിലൂടെയാണ്. പകൽ ചൂടും രാത്രി തണുപ്പുമേറ്റ് നീണ്ട 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. ശത്രുക്കളുടെ ആക്രമണങ്ങൾ, ക്ഷാമം, പട്ടിണി, രോഗം, മരണം തുടങ്ങിയവയെല്ലാം അവരെ വലയം ചെയ്തു. എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവർ യാത്ര തുടർന്നു. മിശിഹായിലൂടെ യാഥാർത്ഥ്യമാകാനിരുന്ന ദൈവരാജ്യത്തിന്റെ പ്രതിരൂപമാണ് കാനാൻ ദേശം. സഭയുടെ തീർത്ഥാടക സ്വഭാവം. ക്രൈസ്തവ ജീവിതവും ഒരു തീർത്ഥാടനമാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിമോചനം നേടി സ്വർഗീയ കാനാൻ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം. ഒരു വിശുദ്ധ സ്ഥലം ലക്ഷ്യമാക്കിയായിരിക്കും എപ്പോഴും തീർത്ഥാടനം നടത്തുക. സാധാരണയായി യാത്ര ക്ലേശകരവുമായിരിക്കും. എന്നാൽ ഈ യാത്രയുടെ അവസാനം എത്തിച്ചേരുന്ന വിശുദ്ധ സ്ഥലത്ത് ലഭിക്കുന്ന കൃപയുടെ അനുഭവം അത്യന്തം സന്തോഷപ്രദവുമായിരിക്കും. അതുപോലെ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനവും ക്ലേശകരമാണ്. എന്നാൽ ഈ യാത്രയുടെ അവസാനം ലഭിക്കുന്ന സ്വർഗഭാഗ്യം നമുക്ക് നിത്യമായ സന്തോഷം പ്രദാനം ചെയ്യുന്നു. മാനവരാശി കാത്തിരിക്കുന്ന രക്ഷയുടെ പൂർണമായ അനുഭവമാണത്. ഇത് പാപം വഴി നഷ്ടപ്പെട്ട ദൈവരാജ്യത്തിലേക്കുള്ള പുനഃപ്രവേശനമാണ്. ഈശോയിലൂടെയാണ് ഇത് സാധിക്കുക. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നും നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഈശോ വെളിപ്പെടുത്തി. അതിനാൽ വരാനിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ പ്രത്യാശ വെച്ച് മുമ്പോട്ട് നീങ്ങുന്നവരാണ് ക്രൈസ്തവർ. ഈ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ക്രൈസ്തവ ജീവിതം, സ്വർഗീയ ജീവിതത്തിന്റെ മുന്നനുഭവം. മിശിഹായും നാമും പരസ്പരം ഐക്യത്തിൽ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. നാം മിശിഹായിലും മിശിഹ നമ്മിലുമായിരിക്കുന്ന അവസ്ഥയാണത്. ഇതിന്റെ പൂർണമായ സാക്ഷാത്കാരമാണ് സ്വർഗീയ ജീവിതം. അവിടെ ദൈവത്തെ മുഖാഭിമുഖം കാണുകയും അവിടുത്തോട് നിത്യമായി ഐക്യത്തിൽ കഴിയുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി നിത്യമായ ആനന്ദം നമുക്ക് കൈവരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും, പൂർണമായി അറിയും. സ്വർഗീയ ജീവിതം ആത്മീയ ജീവിതമാണ്. രക്തത്തിനോ മാംസത്തിനോ മറ്റു ഭൗമിക യാഥാർത്ഥ്യങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. ജഡത്തിന്റെ മോഹങ്ങളും ഉണ്ടാകില്ല. ഈ ഭൂമിയിലെ ക്രൈസ്തവ ജീവിതം സ്വർഗീയ ജീവിതത്തിന്റെ മുന്നോടിയാണ്. ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ആത്മാവിൻ്റെ ഫലങ്ങളായ സമാധാനവും സന്തോഷവും സ്വർഗീയ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് പകരുന്നു. മരണം നിത്യതയുടെ കവാടം. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്നതും മരണശേഷം വിധിക്ക് വിധേയനാകണമെന്നതും ദൈവഹിതമാണ്. ജീവിതത്തിൻ്റെ സാധാരണഗതിയിലുള്ള അന്ത്യമായി പഴയ നിയമം മരണത്തെ ചിത്രീകരിക്കുന്നു. ജീവനെ ഹനിക്കുന്ന ശക്തിയായും മരണത്തെ പഴയ നിയമം കാണുന്നുണ്ട്. ജീവൻ നിലനിർത്തുന്ന ചൈതന്യത്തിൻ്റെ വേർപെടലാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പുതിയ നിയമം മരണത്തിന് പുതിയൊരർത്ഥം നൽകുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായിലൂടെ നമുക്ക് ശാശ്വത ജീവൻ കൈവന്നു. ശാരീരിക ജീവനല്ല, ആത്മീയ ജീവനാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ മരണം നേട്ടമാണ്. കാരണം മരണവിധേയമായ മനുഷ്യപ്രകൃതിയിൽ നിന്ന് അക്ഷയമായ മഹത്വത്തിലേക്കുള്ള കടന്നുപോകലാണത്. നശ്വരമായതിൽ നിന്ന് അനശ്വരമായതിലേക്കും ഭൗമികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്കുമുള്ള കടന്നുപോകലാണ് മരണം. തനതു വിധിയും അന്ത്യവിധിയും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സഭയ്ക്ക് വളരെ വ്യക്തമായ പ്രബോധനങ്ങളുണ്ട്. തനതുവിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമുള്ള പ്രബോധനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത്. ശരീരം മണ്ണിൽ ലയിച്ചു ചേരുന്നു. എന്നാൽ ആത്മാവ് ഉടനെ തന്നെ ദൈവതിരുമുൻപിൽ ഭൂമിയിലെ തൻ്റെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടുന്നു. ഇതിനെ തനതു വിധിയെന്നു പറയുന്നു. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും പൂർണ്ണമായി വേർതിരിക്കപ്പെടുന്ന സംഭവമാണ് അന്ത്യവിധി അഥവാ പൊതുവിധി. അന്ത്യവിധിയെക്കുറിച്ചുള്ള ഏറ്റവും സമ്പന്നവും വിശദീകരണങ്ങളോടു കൂടിയതുമായ വിവരണം നൽകുന്നത് വിശുദ്ധ മത്തായിയാണ്. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നന്മ ചെയ്തവരെ മഹത്വീകരിക്കുകയും തിന്മ ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന മഹത്വപൂർണമായ കർമ്മമാണ് പൊതുവിധി. മരണശേഷം മാനസാന്തരം സാധ്യമല്ല. മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കാം എന്നത് ഒരു തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവുമാണ്. മരിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നു എന്നത് മറ്റൊരു തെറ്റായ പ്രബോധനമാണ്. മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ഒരിടത്തും ചുറ്റി നടക്കുന്നില്ല, ആരിലും പ്രവേശിക്കുന്നില്ല, ആരെയും പീഡിപ്പിക്കുന്നുമില്ല. മരണത്തോടെ മനുഷ്യരെല്ലാവരും രക്ഷയുടെയോ ശിക്ഷയുടെയോ ശുദ്ധീകരണത്തിൻ്റെയോ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അന്ത്യവിധിയും മഹത്വീകരണവും. പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിനെയും തുടർന്നുള്ള അന്ത്യവിധിയെയും കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മിശിഹായിൽ മരണമടഞ്ഞവർ ആദ്യമേ ഉയർക്കുകയും ചെയ്യും. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. നരകം മാരകമായ പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ഐഹിക ജീവിതത്തിൻ്റെ അന്തിമ നിമിഷത്തിലും ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്നവൻ എന്നേക്കുമായി പുറന്തള്ളപ്പെടും. കഠിനമായ പാപാവസ്ഥയിൽ മരിക്കുന്നവർ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് സഭ പഠിപ്പിക്കുന്നു. നിത്യമായ ശിക്ഷയ്ക്കാണ് നരകമെന്ന പദം ഉപയോഗിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയാണ് നരകം. സ്വർഗവും നരകവും നിത്യമാണ്. നരകത്തെക്കുറിച്ച് ധാരാളം പ്രതിപാദനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്നീശോ പറയുന്നു. ശുദ്ധീകരണ സ്ഥലം. അന്തിമ നിമിഷത്തിലെങ്കിലും മാനസാന്തരപ്പെടുകയും എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്താതെ മരിക്കുകയും ചെയ്തവർക്ക് ശുദ്ധീകരണത്തിലൂടെ പൂർണ്ണത പ്രാപിക്കാനായി ദൈവം ഒരവസരം നൽകുന്നു. ഇതിനെയാണ് ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുറിയാനിൽ ബേസ്പുർഖാന എന്ന് വിളിക്കുന്നു. രക്ഷയുടെ ഭവനം എന്നാണ് ഇതിനർത്ഥം. പൂർണമായ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയിലാണ് ശുദ്ധീകരണാത്മാക്കൾ കഴിയുന്നത്. ദൈവത്തെ മുഖാമുഖം കാണുന്നതിന് മുമ്പുള്ള വിശുദ്ധീകരണത്തിൻ്റെ അവസരമായി ഇതിനെ കണക്കാക്കാം. ഒരു സ്ഥലം എന്നതിനേക്കാൾ പൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത്. ശുദ്ധീകരണം പൂർണ്ണമാകുമ്പോൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. പ്രാർത്ഥന, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ദാനധർമ്മങ്ങൾ, പരിഹാര പ്രവൃത്തികൾ എന്നിവ വഴി ഭൂവാസികളായ വിശ്വാസികൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചില സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അശുദ്ധമായി യാതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയില്ല എന്ന തിരുവചനം മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനവും ശുദ്ധീകരണത്തിനായി നീക്കിവെച്ചിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു. സുറിയാനി സഭാപിതാവായ മാർ അപ്രേം പറയുന്നു, എന്റെ സഹോദരരെ, ഞാൻ മരിച്ചിട്ട് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്റെ ഓർമ്മ ആചരിക്കുവിൻ. എന്തെന്നാൽ ജീവിച്ചിരിക്കുന്നവർ അർപ്പിക്കുന്ന ബലികൾ വഴി മരിച്ചവർക്ക് സഹായം ലഭിക്കുന്നു. സ്വർഗം. വിശ്വാസിയായ ഏതൊരു മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും സഹനങ്ങൾക്കും പൂർണ്ണമായ അർത്ഥം പകരുന്നത്. ദൈവഭവനത്തിൽ ദൈവത്തോടു കൂടി നിത്യമായുള്ള സഹവാസമാണ് സ്വർഗം. സ്വർഗവാതിൽ നമുക്കായി തുറന്നു തന്നവനും സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നവനുമാണ് ഈശോ. സ്വർഗത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ധാരാളം സൂചനകളുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ലോകാരംഭം മുതൽ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗഭാഗത്തിൽ എത്തിച്ചേരാനുള്ള വഴി ഈശോയാണ്. ഈശോ പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. സ്നേഹത്തിൽ ജീവിക്കുന്ന ഏതൊരുവനും സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ലഭിക്കുന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സൽപ്രവർത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താം. തീർത്ഥാടക സഭയുടെ മക്കളായ നമുക്ക് സൽപ്രവർത്തികളിലൂടെ സ്നേഹത്തിൽ ജീവിച്ച് നമ്മുടെ തീർത്ഥാടനം തുടരാം. അവസാനം മഹത്വപൂർണമായ സ്വർഗത്തിലെത്തിച്ചേരാം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. ലൂക്ക 16:19-31 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാനൊരു തിരുവചനം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ 14:3. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവെ, കർത്താവീശോമിശിഹായുടെ വില തീരാത്ത തിരുരക്തത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയാകണമേ. എന്റെ തീരുമാനം: മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതും നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ പുനഃസ്ഥാപനം മിശിഹായിൽ സമാരംഭിക്കുകയും പരിശുദ്ധാരൂപിയുടെ ദൗത്യത്തിൽ അത് മുന്നേറുകയും പരിശുദ്ധാരൂപി വഴി സഭയിൽ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിതാവ് ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഈ സഭയിൽ ഭാവി മഹത്വത്തെ പ്രതീക്ഷിച്ച് നിർവഹിക്കുകയും അങ്ങനെ നമ്മുടെ ആത്മരക്ഷയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭൗമിക ജീവിതത്തിൻ്റെ അർത്ഥം തന്നെയും വിശ്വാസം വഴി വ്യക്തമാകുന്നു. തിരുസഭ 48. മാതൃസഭയെ അറിയാൻ അങ്കമാലി അതിരൂപത ഭരിച്ചിരുന്ന മെത്രാന്മാർ ഉദയംപേരൂർ സുനഹദോസിന്റെ കാനോനകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു പോന്നു. സഭയെ പിളർപ്പിലേക്ക് നയിക്കാൻ ഇത് വഴിയൊരുക്കി. ഇങ്ങനെയിരിക്കെ സിറിയാക്കാരനായ അഹത്തള്ള മെത്രാൻ തീർത്ഥാടകർ വഴി ആർച്ച്ഡീക്കന് ഒരു കത്ത് കൊടുത്തയച്ചു. മലബാറിൽ വന്ന് അജപാലനാധികാരം നടത്താൻ താൻ മാർപ്പാപ്പയാൽ നിയോഗിക്കപ്പെട്ടവനാണെന്നും അതുകൊണ്ട് എത്രയും വേഗം അവിടെ എത്താൻ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുമായിരുന്നു കത്തിലെ സാരം. ഈശോ സഭക്കാർ അഹത്തള്ളയെ പോർട്ടുഗലിലേക്ക് അയക്കാൻ കപ്പൽ കയറ്റി. വിവരമറിഞ്ഞ് ആർച്ച്ഡീക്കനും ആയിരക്കണക്കിന് വിശ്വാസികളും കൊച്ചി തുറമുഖത്തെത്തി. മെത്രാനെ കാണാൻ അവർക്ക് അനുവാദം നൽകിയില്ല എന്നു മാത്രമല്ല, കപ്പൽ തുറമുഖത്തടുപ്പിക്കാതെ വിട്ടുപോവുകയും ചെയ്തു. ഇതിൽ കുപിതരായ ആർച്ച്ഡീക്കനും അനുയായികളും മട്ടാഞ്ചേരി പള്ളിയിൽ കുരിശിൽ ആലത്ത് വടം കെട്ടി അതിൽ പിടിച്ച് മേലിൽ ഈശോസഭാ വൈദികരുടെ കീഴിൽ ഇരിക്കില്ല എന്ന് സത്യം ചെയ്തു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ കൂനംകുരിശ് സത്യം. 1653 ജനുവരി 3-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്.